പരിശുദ്ധൻ പരിശുദ്ധൻ ഭർത്താവിന്റെ തിരുനാമത്തിൽ വന്നനും പരിഹാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണയെ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി പാർക്കി. സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരെയണമേ. വിഷം സ്രോതലെ പോലെ ആകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നടന്നാൽ രാജ്യം ശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവായ ശമിശയെ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുകയും ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. പ്രത്യേകിച്ച് ഈ പഠന ക്ലാസിന്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്തിനെ സ്തുതിക്കുന്നു. നാളിതുവരെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിന്നിലുള്ള ഭക്തിയിലും സ്നേഹത്തിലും ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ദൈവികമായിരിക്കുന്ന ജ്ഞാനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. അറിവ് ലോകപ്രകാരം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ, എന്നാൽ ദൈവിക ജ്ഞാനം അത് ഞങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ട് തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവകരുണ സംബരാനെ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുള്ള എല്ലാവരെയും ദൈവകരങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഫ്യുനിയതിരുമേനിയതിരുവും ഭാഗ്യ അർപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠതിരുവും ഭാഗ്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വനിതാ സമാജത്തിന്റെ ഭദ്രാസന തരത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും ശാന്തമ്മയാന്റെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവകരങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ റീജിയണലും കർത്താവ് അതിന്റെ ചുമതലക്കാരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഓരോ യൂണിറ്റിലും വനിതാ സമാജത്തിന്റെ സെക്രട്ടറിമാരായി, ജോയിന്റ് സെക്രട്ടറിമാരായി, ട്രഷറർമാരായി, അതുകൂടാതെ കർമ്മധീരരായിരിക്കുന്ന പ്രവർത്തകരായി വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ കൈത്താങ്ങൾ നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പഠന ക്ലാസ്സിൽ സംബന്ധിച്ചിട്ടുള്ള അനേകരുടെ കർത്താവ് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ദേവനുബ്രാൻ ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണം. ബലഹീന ദാസനെയൊക്കെയും ഇതുവരെയൊക്കെയും ബലഹീനതകളിലൊക്കെയും ശക്തിപ്പെടുത്തിയതിനെ ഓർത്തതിനെ സ്തുതിക്കുന്നു. ദൈവനുബ്രാൻ നൽകുന്ന അല്ലാതെ ഒന്നുമില്ലല്ലോ. ദൈവകരണ കർത്താവെ കൂടെ ഇരിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവസാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നടക്കാൻ പോകുന്ന ആനുവൽ കോൺഫറൻസിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകരണയാൽ പരിശുദ്ധാത്മാവിന്റെ തേജസ്സാൻ കർത്താവ് നിറയ്ക്കണമേ. കൂടിവരവിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിനെതിരെ മുമ്പാകെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന് ഇത് സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാണ്. വിവിധ രോഗങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ മൂലം പ്രയാസപ്പെടുന്ന അനേക കർത്താവുണ്ട്. അത് അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവര് അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ദൈവം മാനിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും നന്ദിയോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്ന് വന്നേക്കും പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രത്യേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ എബ്രായ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് കൊണ്ട് ഈ അധ്യായം ഈ എബ്രായ ലേഖന പഠനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും അവസാനം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇതുവരെ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മളുടെ എബ്രായ ലേഖന പഠനം അനുഗ്രഹീതമായി ദൈവം നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. ഈ അധ്യായത്തോടുകൂടി ലേഖനം സമാപിക്കുകയാണ്. ഈ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരസ്പരം ബന്ധമില്ലെന്ന് തോന്നുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. എന്നാല് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ ഉപദേശത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ യേശു ക്രിസ്തുവിനെ ഏറ്റവും ശ്രേഷ്ഠനായ മഹാപുരോഹിതനും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനും പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനും എല്ലാ മനുഷ്യരെക്കാളും ശ്രേഷ്ഠനും ആയിരിക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചു. ലേവ്യ പൗരോഹിത്യത്തിന്റെ കുറവുകളെ പറ്റിയൊക്കെ പറഞ്ഞു. യേശു ക്രിസ്തു സ്ഥാപിച്ച നിത്യ പൗരോഹിത്യത്തെ പറ്റിയും പഴയ നിയമത്തിന്റെ കുറവുകളെല്ലാം 1, 1, 2, 3 എന്നും പറഞ്ഞിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ച് അതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇനിയും യഹൂദന്മാരുടെ ചിന്താഗതിയിൽ പഴയതിലേക്ക് പോകേണ്ടതായ കാര്യമില്ല. ജാതികളിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ പോലും ഇനി ഒന്നിനും പോകേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനും വലിയ ബലി വസ്തുവും കുഞ്ഞാടും ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് ഇനിയും മറ്റാരിലും ശരണപ്പെടാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് യേശു ക്രിസ്തു ലേവ്യ ഗോത്രത്തിൽ ജനിക്കാതെ ഇരുന്നിട്ട് പോലും മഹാപുരോഹിതനായി തീർന്നത്? അവൻ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമായിരുന്നു. ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആണ് അവനുള്ളതെന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ലേഖനം ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഈ 12-ാം അധ്യായത്തില് നമ്മൾ കണ്ട കാര്യങ്ങൾ പഴയതിന്റെ കുറവുകളെ പറ്റിയൊക്കെ വീണ്ടും പരാമർശിക്കുകയും നമ്മൾ പുതിയ കാര്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണം സ്വീകരിക്കണം, ഡു നോട്ട് ഡിസ്പൈസ് ഗോഡ്സ് ചേസനിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ ശിക്ഷണങ്ങളെ സ്വീകരിക്കുകയും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടപ്പോൾ അത് ഭഗ്നാക്ഷരായി പോകാതെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവകൃപയെ അഗണ്യമാക്കരുത്, എല്ലാവരോടും സമാധാനമായിട്ടൊക്കെ ഇരിക്കണം, ഇങ്ങനെ കൂടുതലായ ഉത്തരവാദിത്വം നമുക്കുണ്ട്, കേട്ടനുസരിക്കണം. പിന്നെ സീനായ് മലയിൽ ചെല്ലാനായിട്ട് നമുക്ക് പഴയ ആൾക്കാർക്ക് സാധിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നിത്യ കൂടാരത്തിലേക്ക് അവൻ നമ്മളെ ചേർത്തുകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെയാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതെന്നും ആ ഒരു ആരാധന ആ ഒരു നമ്മൾ അവസാനം ഇന്നലെ പഠിച്ചു നിർത്തിയത് ആ റോമാലേഖനത്തിലേക്കൊക്കെ നമ്മളൊന്ന് പോയി നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക എന്നുള്ള വചനമൊക്കെ കണ്ട നമ്മൾ പഠനം ഇന്നലെ അവസാനിപ്പിച്ചത്. ദാറ്റ് മീൻസ് ഇതെല്ലാം വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമാകുന്നു, യേശു ക്രിസ്തു സ്ഥാപിച്ചതിൽ പൂർണ്ണമാകുന്നു, അതിലേക്ക് കൊണ്ടുവരികയും ഈ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ ചില സൽക്കർമ്മങ്ങളെ പറ്റിയൊക്കെയുള്ള ഉപദേശങ്ങളുമാണ് ഇതിനകത്ത് നൽകുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അത് ക്രിസ്തീയ ജീവിതവും ചില സൽക്കർമ്മങ്ങളും എന്നുള്ള ഒരു ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് അതിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. 13-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിച്ചാട്ടെ.
സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിന് സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങൾ ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ട അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാദേഹമില്ലാതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അറിയിച്ചെതിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തൂണാൻ ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം.
നോക്കൂ, ഇവിടെ ഏകദേശം ഒരു 5 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഓരോ വാക്യങ്ങളിൽ വളരെ മനോഹരമായിരിക്കുന്ന ആശയങ്ങൾ എബ്രായ ലേഖന കർത്താവ് ഇനി നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറയുകയായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ശുദ്ധീകരണം കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കം ഉണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും തുറനടപ്പുകാരനോ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ അവനെ പോലെ അഭക്തനോ ആയി തീരാതിരിക്കാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ മനോഹരമായിരിക്കുന്ന രീതിയിൽ ആശയങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇവിടെ പറയുകയാണ്. എന്നാൽ നമ്മുടെ നമുക്കും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുക, ഈ സഹോദര പ്രീതി നിലനിൽക്കട്ടെ. രണ്ടാമത് പറയുന്നത് അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ളതാണ്. ഇതിൽ ഈ സഹോദര സ്നേഹത്തെ പറ്റി പറയുമ്പോൾ അതിഥി സൽക്കാരം, തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി, വിവാഹ ജീവിതത്തിലെ വിശുദ്ധി, വിശ്വസ്തത, ധനാസക്തി ഇല്ലായ്മ, ജീവിത സംതൃപ്തി എന്നിവയൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് കോമൺ ആയിട്ട് പറയുമ്പോൾ സഹോദര സ്നേഹത്തെ പറ്റി ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ പരസ്പരമുള്ള ഈ സ്നേഹത്തെ ഇല്ലാതാക്കുന്ന പല ഘടകങ്ങളും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. അവയെ അതിജീവിച്ചുകൊണ്ട് ഓരോരുത്തരും സഹോദര സ്നേഹത്തിൽ നിലനിൽക്കണം, അഭിവൃദ്ധി പ്രാപിക്കണം എന്നുള്ളൊരു ആശയമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു.
നിങ്ങൾ തന്നെ തന്നെ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ.
അതാണ് പറയുന്നത്, 35-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയുമെന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇതാണ് യേശുക്രിസ്തു നൽകിയ കൽപ്പന, ആ പരസ്പര സ്നേഹം, സഹോദര സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാവോ. 1 യോഹന്നാൻ 3:15.
സഹോദരനെ പറയുന്നവൻ എല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിക്കില്ല എന്ന് നിങ്ങൾ അറിയുന്നു.
അതാ സഹോദരനെ പകയ്ക്കരുത്, അത് വലിയ പ്രശ്നമാണ് പറഞ്ഞത്. അപ്പം സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, അങ്ങനെയുള്ളവന് ഉള്ളിൽ നിത്യജീവൻ ഇല്ല എന്നൊരാശയം അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 4-ാം അധ്യായം 20-ാം വാക്യം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 4-ാം അധ്യായം 20-ാം വാക്യം
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും തന്റെ സഹോദരൻ ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു.
എന്നെ ഈ കേൾക്കുന്ന ആരെങ്കിലും, നമ്മൾ ഏതായാലും ഈ എബ്രായ ലേഖനം വളരെ ഭംഗിയായിട്ടൊക്കെ പഠിച്ചല്ലോ, എനിക്ക് ഇന്ന് ആദ്യമേ പറയാനായിട്ടുള്ള ഒരു കാര്യം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി 10-ഉം 15-ഉം അല്ലെ, ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെ 3 മാസം ഒക്കെ ആയിക്കോട്ടെ, 10-ഉം 15-ഉം വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങളായിട്ട് സഹോദരങ്ങളുമായിട്ട് സംസാരിക്കാത്തവരുണ്ടാകാം. ചിലപ്പോ അമ്മ അപ്പനെ അമ്മയെ ഇച്ചിരി നാൾ നോക്കുന്നതിന്റെ പ്രശ്നങ്ങളോ, ഇച്ചിരി സ്വർണത്തിന്റെ പ്രശ്നമോ, സ്ഥലം വീതം വെച്ചപ്പോഴ് ഉണ്ടായ ഒരു ഒരു പങ്ക് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. പിന്നെ ചില ഈഗോ ക്ലാഷസും ഒക്കെ ആയിരിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ ദയവീത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടണം. അത് ദൈവനമ്പ്രാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നൊരു കൽപ്പനയായിട്ട് തിരിച്ചറിയണം. ഈ സഹോദരനെ സഹോദരിയും സ്നേഹിക്കാത്തവർക്കുള്ളിൽ ജീവനില്ലെന്ന നമ്മളീ നമുക്കറിയാം. നമ്മൾ ഈ അമേരിക്കയിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ സഹോദരങ്ങൾ കൂടുതൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം, അവര് ഒത്തിരി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, സത്യമൊക്കെ നമുക്ക് അറിയാവുള്ളൂ. അതൊക്കെ അവരോട് പറയുകയും ആ ഒരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്താല് അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ സഹോദരങ്ങളുമായിട്ട് സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന അവരുമായിട്ട് ഒരു കാരണവശാലും പിണങ്ങിയിരിക്കാനായിട്ട് അത് ഒരു ഒരു രീതിയിലും നമുക്ക് ദൈവസന്നിധി നീതീകരണം ഇല്ലാത്ത കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ നേരം കർത്താവ് പറഞ്ഞത്, ആകയാൽ നീ വഴിപാട് അർപ്പിക്കാൻ ഭാവിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിനക്ക് നിന്റെ സഹോദരനോട് പ്രശ്നമൊന്നുമില്ല, നീ ആള് ഡീസന്റാ, അത് ദൈവം സമ്മതിക്കുന്നു, എല്ലാവരും സമ്മതിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം സമ്മതിക്കുന്നു, നിനക്ക് നിന്റെ സഹോദരങ്ങളോട് യാതൊരു പ്രശ്നവുമില്ല, അവർക്കാണല്ലോ പ്രശ്നം. ഓക്കെ, അങ്ങനെ വചനം പറയുന്നത് നിനക്ക് നിന്റെ സഹോദരങ്ങളോട് പ്രശ്നമുണ്ടെങ്കിൽ നല്ല, നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ല അന്യായം ഉണ്ടെന്ന് തോന്നിയാൽ നീ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി അവനുമായിട്ട് രമ്യപ്പെടണമെന്നാണ്. അപ്പൊ നീ അവനും നിന്നോട് പ്രശ്നമാണ്, അപ്പൊ നീ താല്പര്യം എടുക്കണമെന്നാ. നോക്കൂ, യേശുക്രിസ്തു തന്നേക്കുന്ന കൽപ്പന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എനിക്ക് ആരോടും യാതൊരു പ്രശ്നമില്ല, അവർക്കാണ് പ്രശ്നം എന്ന് ചിന്തിച്ചിരിക്കും. അത് സ്വന്തം സഹോദരങ്ങളോ ഇടവകയിലെ ആൾക്കാരോ ജോലിസ്ഥലത്തെ ആൾക്കാരോ ആരുമാകട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കയ്പും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ കയ്പ് ഉപേക്ഷിച്ചിട്ട് വേണം ക്രിസ്തീയ ജീവിതം നയിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് മാറത്തില്ല. എന്നെ അതുപോലെ ഇന്ന് ഒത്തിരി ചിന്തിപ്പിച്ചതായ ഒരു കാര്യം കെ പി യോഹന്നാന്റെ കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരാമർശിക്കുകയും വിമർശിക്കുകയും വളരെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അദ്ദേഹം ബിഷപ്പായി ഈ ആത്മീയാത്ര നടത്തിക്കൊണ്ടിരുന്ന കെ പി തിരുവല്ലയിലെ കെ പി യോഹന്നാന്റെ കാര്യം പറയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ കെ പി പുന്നൂസി കഴിഞ്ഞ ദിവസം ഈ കുഴൽപ്പണം കൊണ്ടുപോയിട്ട്, യുഗോസ്ലോവിയൻ കറൻസി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളെ പിടിക്കുക. ഏകദേശം 1500 കോടി രൂപ ഇന്ത്യൻ രൂപയുടെ വിദേശ കറൻസി, അതാ പുറത്ത് വന്നേക്കുന്ന കണക്ക് എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ മേല. അപ്പൊ ഇതൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കെ പി പുന്നൂസ് എന്നാണ് സഹോദരന്റെ പേര്, കെ പി പുന്നൂസിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് യോഹന്നാന് വേണ്ടിയായത് കൊണ്ടുവന്നേന്നോ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വിശദാംശങ്ങൾ എനിക്കറിയാൻ മേല. പക്ഷെ കെ പി യോഹന്നാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ സഹോദരനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും പറയാറില്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മത്തായിയുടെ സുവിശേഷം 7:22 പറയുന്നുണ്ട്, ഈ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അവസാന നാളിൽ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ വളരെയേറെ വീര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. കെ പി യോഹന്നാന്റെ കാര്യത്തിൽ അതുപോലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എടുത്താലും ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം സഹോദരനുമായി 25 വർഷം സംസാരിക്കാത്ത ഒരുവൻ ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ഈ ലോകം മുഴുവൻ റേഡിയോ പ്രക്ഷേപണം നടത്തുകയും ഈ ലോകം മുഴുവനുള്ള ആൾക്കാരുടെ കയ്യിലിരുന്ന പൈസ മുഴുവൻ സ്വന്തം ട്രസ്റ്റിലേക്ക് മാറ്റുകയും കോടാനുകോടികളുടെ വിദേശ കറൻസികളുടെ ഒക്കെ കുഴൽപ്പണവും അതുപോലുള്ള പരിപാടികളും നിങ്ങൾ ബെന്നിഹീനെയോ ആരെ വേണേലും എടുത്തു, തങ്കൂനെയോ എം വൈ യോഹന്നാനെയോ ആരെ വേണേലും എടുത്തു, എല്ലാ മനുഷ്യരുടെയും പിന്നിൽ ഇങ്ങനെ വളരെ ഈ ദ്രവ്യാഗ്രഹം, ആ ദ്രവ്യാഗ്രഹം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളിന്ന് വരുന്നുണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയാണ്, നിങ്ങൾ സഹോദര സ്നേഹം ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഹോദരങ്ങളുമായിട്ട് പണങ്ങിയിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമെടുത്ത് പതിയെ ഒന്ന് ഫോൺ ചെയ്യുകയോ, അല്ലെങ്കിൽ ഇപ്പൊ എഴുത്തെഴുതുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ, എങ്ങനെയാലും നിങ്ങൾ താല്പര്യമെടുത്ത് സഹോദര സ്നേഹത്തിലേക്ക് വന്നു വേണം ക്രിസ്തീയ ജീവിതം നയിക്കാൻ. അതാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവുമായിട്ട് മാത്രം പോകുന്ന ഒന്ന്. കൊരിന്ത്യർ 13 സ്നേഹസങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവാത്മാവ് അരുളിച്ചേരേക്കുന്നത്, നീ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ വെറുതെ ശബ്ദം കേൾപ്പിക്കാവുന്നേ ഉള്ളൂ, യാതൊരു പ്രയോജനമില്ലെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ സഹോദര സ്നേഹം, ആ സ്നേഹത്തിലേക്ക് നമ്മൾ വരണമെന്നുള്ളത് ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം അതിഥി സൽക്കാരം എന്നുള്ളതാണ്. ഈ അതിഥികളോടുള്ള ആദരം സഹോദര സ്നേഹത്തോട് ചേർന്ന് പോകുന്നതാ. അത് സ്വന്തം സഹോദരങ്ങളെ മാത്രമല്ല ബാക്കിയുള്ളവരെ, മറ്റുള്ളവരോടുള്ള സ്നേഹം നിങ്ങൾക്കറിയാലോ, ചിലരെ കണ്ടിട്ടില്ലേ വീട്ടിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും തരാതെ നമ്മളെ വിടത്തില്ല. അപ്പൊ അതിഥി സൽക്കാരം മറക്കരുത് എന്ന് ശക്തമായിട്ട് പറയുക. ഈ അമേരിക്കയിലൊക്കെ ഒരു രീതി അനുസരിച്ച് എന്തെങ്കിലും ഒരു സാധനം വേണോന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു, വേണേ വേണം വേണ്ടായേ വേണ്ട, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല. ഏതെങ്കിലും മേടിച്ചെന്ന് നമുക്ക് ഭംഗി വാക്ക് പോലും പറയാൻ പറ്റത്തില്ല ഇവിടെ. അതേസമയം നമ്മുടെ നാട്ടിലെ ആ വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര കഴിച്ചിട്ട് ചെന്നതാണെങ്കിലും അവർ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് തരാനായിട്ടൊരു താല്പര്യം കാണും. അത് കൾച്ചറിന്റെ വ്യത്യാസം കൂടെ ഞാൻ ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ അതിഥി സൽക്കാരം മറക്കരുതെന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന്റെ ഗ്രീക്ക് വാക്ക് ഫിലോക്സീനിയ എന്നാ, ഫിലോക്സീനിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥമാണ് അപരിചിതരെ സ്നേഹിക്കുക എന്ന. നമുക്കൊരു പരിചയം സ്ട്രേഞ്ചേഴ്സിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫിലോക്സീനോസ് എന്നുള്ള വാക്കൊക്കെ പേരൊക്കെ ആ പദത്തിൽ നിന്ന് വന്നിരിക്കുന്ന. അപ്പൊ ഈ അതിഥികളെ അവരെ അപരിചിതരെ അതിഥികളായിട്ട് ഗണിച്ചിട്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വിശ്രമ സൗകര്യവും ഒക്കെ നൽകുന്നത് വിശിഷ്ട കർമ്മമായിട്ട് യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ കരുതി പോന്നിരുന്ന കാര്യമാണ്. കർത്താവ് പഠിപ്പിച്ചു മത്തായിയുടെ സുവിശേഷം 25:40 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തടത്തോളമെല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്തത് എന്ന് വായിക്കുന്നുണ്ട്. അപ്പം അത് ദൈവതമ്പുരാനെ തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണെന്നുള്ളത് ഓർക്കുക. പ്രത്യേകിച്ച് 34 മുതൽ 46 വരെ വാക്യങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കണമെന്നില്ല. എന്നാൽ 10-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. 10-ാം അധ്യായം 40 മുതലുള്ള വാക്യം ഒന്ന് വായിക്കണം. 10-ാം അധ്യായം 40 മുതലുള്ള വാക്യം.
നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
എത്ര മനോഹരമായ ഒരു വാക്യം, എത്ര ശക്തമായ ദൈവ വാഗ്ദത്തവും അത്. ഒരു ശുശ്രൂഷക്കാരൻ എന്ന് വെച്ച് ഒരു മാത്രം തണ്ണീര്, എത്ര മനോഹരമായിട്ട് മലയാളത്തിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത്. പച്ചവെള്ളം, ഇച്ചിരി പച്ചവെള്ളമെങ്കിലും കുടിക്കാനായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല. നിശ്ചയം തമ്പുരാൻ തീർത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവിക ശുശ്രൂഷക്കാരെയും പ്രത്യേകിച്ച് ആധ്യാത്മിക മണ്ഡലത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നവരെയും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവരെയും എല്ലാം നമ്മൾ അതിഥികളായിട്ട് ഗണിക്കുകയും ചെയ്യണം എന്നുള്ളത് ഓർക്കുക. അന്നത്തെ പശ്ചാത്തലം വിശ്രമ സങ്കേതങ്ങളോ സുരക്ഷിതങ്ങളായ സത്രങ്ങളോ ഒന്നും സുലഭമല്ലാതിരുന്ന സമയത്ത് അശരണരായ ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെ പ്രയാസങ്ങൾ അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല പീഡനങ്ങളുണ്ട്. പിന്നെ മതപരിവർത്തനം മൂലം വസ്തുതകളും ബന്ധുമിത്രാദികളും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സഹവിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ആതിഥേയത്വം മാത്രമേ ഉള്ളൂ ആശ്വാസകരമായിട്ടിരുന്നത്. അതിഥികളെ സ്വീകരിച്ച് പരിചരിക്കുന്നത് ഈ ക്രൈസ്തവ പാരമ്പര്യത്തില് ഒരു വലിയ പാവനം ധർമ്മമായിട്ടാ കരുതി പോകുന്നത്. ഈ വ്യക്തിബന്ധങ്ങൾക്ക് ഇന്ന് ഒത്തിരി ശിഥിലത, മൂല്യച്യുതി, അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിഫിഷ്യാലിറ്റി. നമുക്കറിയാം നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് പല കാര്യങ്ങളെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ല. ഈ ആർട്ടിഫിഷ്യാലിറ്റിയിലൂടെ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ ഇന്നത്തെ സമൂഹത്തില് ആതിഥ്യ മര്യാദയുടെ ചില മേന്മകളെയൊക്കെ നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. ഈ മാലാഖമാരെ സൽക്കരിച്ചവരെ സംബന്ധിച്ചുള്ള പരാമർശമൊക്കെ അതാണല്ലോ, ഈ അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇബ്രായലേഖനം 2-ാം വാക്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ 2 പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ, 19-ാം അധ്യായം 1 മുതൽ 3 വരെ. ഉൽപ്പത്തി 18-ാം അധ്യായം ഒന്ന് വായിച്ചു തുടങ്ങാം, പെട്ടെന്നൊന്ന് വായിക്കാമോ?
വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ തുനിയും. യജമാനി, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിക്കും, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ
മതി. അങ്ങനെ ഈ ദൈവം, 3 ദൈവദൂതന്മാരെ തൃത്വം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൂടാതെ ഇതാണ് വീടുകൂതാശയുടെ സമയത്ത് അബ്രഹാം ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് പറയുന്ന ഒരു പ്രാർത്ഥനയൊക്കെ വീടുകൂതാശയുടെ സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാകുമല്ലോ. അപ്പൊ അങ്ങനെ നിലം വരെ കുനിഞ്ഞ് അവരുടെ കാലിന് വെള്ളം കൊടുത്ത് നമ്മുടെ വീട്ടിൽ കയറുന്നവരുടെ കാലൊക്കെ കഴുകുമോ? പോട്ടെ, കെട്ടിയവന്റെ കാല് കൊഴുകി കൊടുത്തിട്ടുണ്ട്. ഇത്ര നന്നായിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുണ്ടല്ലേ എന്നുള്ളതല്ലാതെ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മനസാക്ഷിക്ക് വേണ്ടി ഒന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മൾ വലിയ ഇപ്പം തന്നെ, പണ്ടാണെങ്കിൽ ഈ ഭാര്യ ഈ കെട്ടിയവന്റെ അടുത്ത് നിന്നിട്ട് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അമേരിക്ക വന്നപ്പം ഇതെല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചാൽ മതി, പുള്ളി വേണേ സൗകര്യം ഉണ്ടേ കോരി കഴിച്ചോളൂ, രണ്ടായിരിക്കുന്നു വേണേ കോരി കഴിക്കുക എന്ന് പറഞ്ഞാണല്ലോ കെട്ടിയവനോടുള്ള നമ്മുടെ ഇടപെടിയില്ല. അപ്പൊ അതെല്ലാം മാറണമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു നല്ല ഒരു പൗരസ്ത്യ അനുഗ്രഹീതമായ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമ്മൾ ആചരിക്കേണ്ട കാര്യം ഇത് പറഞ്ഞു. ഇത് വചനമാണല്ലോ ഈ പഠിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു ഇതായിരിക്കണം നമുക്കുള്ളതായിരിക്കണം, ന്യായപ്രമാണം ഇതായിരിക്കണം എന്ന് പറഞ്ഞു. അത് അമേരിക്കയിലാണേലും കാനഡയിലാണേലും ലോകത്തിന്റെ ഏത് കോണിലാണേലും നമ്മൾ ആചരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അപ്പോ അത് അബ്രഹാം ദൈവദൂതന്മാരെ ചെയ്തതായ കാര്യം, അതുപോലെ തന്നെ ലോത്ത് ദൈവദൂതന്മാരെ. അപ്പൊ അബ്രഹാം ദൈവദൂതന്മാരെ അങ്ങനെ കരുതിയതുകൊണ്ടാണ് സാറായുടെ അടുക്ക് വരികയും നിനക്ക് അടുത്ത വർഷം ഞങ്ങൾ വരുന്ന സമയത്തേക്ക് ഒരു കുഞ്ഞുണ്ടാക്കുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത്. പിന്നീട് അടുത്ത വർഷമൊന്നല്ല, പിന്നീട് വരുമ്പോഴത്തേനും കുഞ്ഞുണ്ടാവുകയും ചെയ്യും എന്ന് പറയുകയൊക്കെ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ലോത്ത് ദൈവദൂതന്മാരെ ആദരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അയക്കപ്പെടുന്നവരെ സ്വീകരിക്കുന്നവരെ അയക്കുന്നവരെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നൊരു തത്വത്തിലാണ് അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറയുന്നത്. അടുത്ത വാക്യത്തില് 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. അടുത്ത പറയുന്നത് തടവുകാരോട് പീഡിതരോട് സഹാനുഭൂതി കാണിക്കണമെന്ന. അന്ന് പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന സഭയിൽ ഈ ഉപദേശത്തിന്റെ പ്രസക്തി വളരെ വലുതായിരുന്നു. അപ്പൊ തടവിൽ പാർക്കുന്നവരെ ചെന്ന് കാണുന്ന കാര്യം കർത്താവ് തന്നെ മുമ്പേ വായിച്ചില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടു പ്രാവശ്യം അത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് തടവിലായിരിക്കുന്നവരെ കാണുക എന്നുള്ളത്. അപ്പോ അത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. നിങ്ങൾ നമ്മൾ എത്ര പേര് ജയിൽ സന്ദർശിക്കാനായിട്ട് പോയിട്ടുണ്ട് എന്നും കൂടി, ഇവിടെ എങ്ങാനും എന്തെങ്കിലും സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ടോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് ഒന്ന് ഉറപ്പിക്കുന്നു. പിന്നീട് പറയുന്നത് വിവാഹബന്ധത്തിന്റെ പവിത്രതയെ പറ്റിയാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇത് വളരെയേറെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമാകട്ടോ. വിവാഹം എന്ന് പറഞ്ഞാല് മാന്യമായിരിക്കണം, കിടക്ക നിർമ്മലമായിരിക്കണം. ഇന്ന് ഈ അമേരിക്കയില് നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുന്നാണ് ഈ എല്ലാ തെറ്റായ ചിന്താഗതികളും എന്തോ പൊട്ടിപ്പുറപ്പെട്ടു പോകുന്നതും കേരളം പെട്ടെന്ന് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായി. ഈ പിശാചി കയറി അങ്ങോട്ട് പ്രവർത്തിച്ചിട്ടേ, നമ്മുടെ കുഴപ്പമല്ല കേട്ടോ, കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന താമസിച്ചവരുടെ കുഴപ്പമൊന്നുമല്ല. പിശാചി കയറി പ്രവർത്തിച്ചത് വചനത്തിനകത്തുള്ളതായി കാര്യങ്ങളൊക്കെ. ഈ സാമ്രാജ്യത്തെ ശക്തിയൊക്കെ തകർന്ന് തരിപ്പണമായി പോകും, കാരണം ഈ തിന്മകളെ ദൈവം ഒരു പരിധി കൂടുതൽ അംഗീകരിക്കത്തില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പല സ്ത്രീകളോടും പല പുരുഷന്മാരോടും കൂടിയുള്ള ബന്ധമാകാം. ഡിവോഴ്സ് എന്ന് പറയുന്നത് പ്രശ്നമൊന്നുമില്ല, അങ്ങോട്ടൊന്ന് നോക്കി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ അവിടെ തന്നെ ഡിവോഴ്സ് ചെയ്യാം. ഇനി 10-35 വയസ്സായ നമ്മുടെ പിള്ളേര് വിവാഹം കഴിക്കാതെ നടക്കുന്നതിനെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. ഈ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായി വരികയാണ്. അപ്പൊ ഈ വിവാഹത്തിന്റെ പവിത്രതയെ പറ്റി നമ്മുടെ കുടുംബങ്ങളിലെ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൽ സംസാരിക്കുകയും നമ്മുടെ വളർന്നു വരുന്ന തലമുറയോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ പിള്ളേരെ പേടിക്കരുത്. 1-ാമത്തെ കാര്യം, നിങ്ങൾ എന്നെ പേടിക്കുന്ന പിള്ളേരെ, നിങ്ങളുടെ മക്കളല്ലേ, അവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. വേദോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിക്കുക, അതൊന്ന് ആ ശിക്ഷണം കൊടുക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത് ആരും കേട്ടോ. ഇതല്ലാതെ പിന്നെ ആരെ ഈ അമേരിക്കൻ സർക്കാരാണോ നമ്മുടെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പിള്ളേരെ പേടിക്കുന്നേ? എനിക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും പിള്ളേരെ പേടിയ. 911 വിളിക്കൂ എന്നുള്ളതാണ് പ്രശ്നം, അതോ നിങ്ങളുടെ ആക്സിഡന്റ് ശരിയില്ലെന്നുള്ളതാണ് പ്രശ്നം. സ്നേഹം കൊടുത്തേ നിങ്ങളുടെ ആക്സിഡന്റും. ഒരു നല്ല അടി കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് അറിയാവോ, ഒരു 911 ഒരു പിള്ളേരും വിളിച്ചിട്ടില്ല ഇന്നുവരെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അടി കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, വിവാഹത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും. അത് നമ്മുടെ ജീവിതമൊപ്പം നല്ലതായിരിക്കണം. അപ്പൊ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും വിധിക്കും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം തന്നെയാ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു. ഇപ്പം മോഡേൺ സൈക്കോളജി ദേർ ഈസ് നോ സിൻ, ദേർ ഈസ് ഓൺലി വീക്ക്നെസ് എന്ന് പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. എങ്ങനെ വേണേലും ആകാം എന്നൊക്കെയാ ഈ സൈക്കോളജി കൗൺസിലിംഗ് എടുക്കുന്നവർക്ക് ആദ്യം കൗൺസിലിംഗ് കൊടുക്കണം. അവർക്ക് ആദ്യം കൗൺസിലിംഗ് കൊടുക്കണം, അവരുടെ സൈക്കോളജി ആദ്യം ശരിയാക്കണം. അപ്പൊ അതാ ഇന്നത്തെ പ്രശ്നം. അപ്പോ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. എന്തുകൊണ്ട് ഈ തെറ്റായ ചില സംസ്കൃതിയുടെ നടുവിൽ നിന്ന് ഇന്നത്തെ സൊസൈറ്റി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കത് സ്വീകരിച്ചേക്കാം എന്നൊരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഓർപ്പിക്കുക. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദ്രവ്യാഗ്രഹം അടുത്തൊരു പ്രശ്നമാണ് നമ്മുടെ. ദ്രവ്യാഗ്രഹം കാശുണ്ടാക്കാനായിട്ടുള്ള ആഗ്രഹം. ഈ മത്തായിയുടെ സുവിശേഷം 6:21 ഞാൻ വായിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയോ. മത്തായി 6:21 നമ്മൾ വായിക്കുന്നുണ്ട്. 1 തിമോത്തിയസ് 6:10 വായിച്ചേ. 1 തിമോത്തിയസ് 6:10
ഹൃദയാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു.
ഇപ്പൊന്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചു പോയത് ഇതാ. ഇത് നമുക്കൊരു വലിയൊരു ബാനറായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. നമ്മളൊന്ന് തിരിച്ചറിയണം. ഇത് നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ നമ്മൾ വായിക്കണം. ആത്മീയ ജീവിതത്തിലും കേട്ടോ, ഈ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പരിപാടിയാണല്ലോ സ്പിരിറ്റ് കച്ചവടങ്ങള്. ഏതൊക്കെയാ? 1 സാധാരണ സ്പിരിറ്റ്, 2 ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ കച്ചവടം. ആ കച്ചവടം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ മനുഷ്യർ ശ്രമിക്കുന്ന. ഇപ്പം ഞാനതാ പറയുന്നത്, ശിസ്തും കുസ്തിയും ജയിക്കാത്തവൻ പോലും ഇറങ്ങി വെള്ളം വെള്ളമായിട്ട് ഇതുമായിട്ട് അങ്ങ് ഇറങ്ങിക്കോളുക. അപ്പൊ ഈ ദ്രവ്യാഗ്രഹം, അതുകൂടാതെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് സകല ദോഷത്തിനും കാരണമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ എപ്പോഴും അനേക സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, ഒരു മനുഷ്യൻ ഈ $1 എന്നോട് ചോദിച്ചു. അപ്പം എന്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അന്നേരം അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ അറിയാതെ എന്ന് പറഞ്ഞാല് ഒരു $145 എനിക്ക് കിട്ടി. എന്റെ സാഹചര്യം ഒന്നും ഞാൻ പറയുന്നില്ല, എന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മള് പിന്നെ വഴിക്കിടന്ന് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. ദൈവം തന്ന, എനിക്ക് ഒരുപക്ഷെ അർഹതയില്ലാതെ ദൈവം തന്നതായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കരുതിക്കുള്ളൂ. നിങ്ങൾ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾ ഈ സാമ്പത്തികത്തെ ഓർത്ത് പ്രയാസപ്പെടുകയേ വേണ്ട. ദൈവനമ്പുരാന്റെ സന്നിധിയിൽ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് നമ്മളൊന്ന് കൊടുത്തു നോക്കി ആ ദ്രവ്യാഗ്രഹം എന്നുള്ളത് വിട്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്ക കൊണ്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാ തമ്പുരാൻ പറഞ്ഞു. ഞാൻ നിന്നെ ഒരു നാൾ യോശുവയുടെ പുസ്തകം 1:5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാശിനു വേണ്ടി വിഷമിക്കണ്ട. ദൈവനമ്പുരാൻ കൈവിടുകയല്ല, ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടിട്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് എനിക്ക് തോണ, ഞാൻ പേടിക്കുകയില്ല. ഇപ്പൊ നമുക്ക് പേടിയാ 1 രൂപ കൊടുത്തു പോയാല് ഈ അതുപോലെ തന്നെ പള്ളിയിലൊക്കെ സ്തോത്രകാഴ്ച ഇടുന്നതും ദൈവത്തിന് കൊടുക്കുന്നതും ഒക്കെ നമുക്ക്, നമ്മൾ ബാക്കി എല്ലാത്തിനും നമ്മൾ പർച്ചേസിങ്ങിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. പള്ളിയിലെ $5 ഇട്ട ഉടനെ ചങ്ക് പറിച്ച് അങ്ങോട്ട് വെക്കുന്ന പോലാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അമ്പുരാനെ കണ്ടല്ലോ, 5 തന്നിട്ടുണ്ട്, 50 തരണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്തോത്രകാഴ്ച ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല എന്ന് നമുക്ക് എപ്പോഴും പറയാനായിട്ട് സാധിക്കണം. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് 56 4:11 വാക്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നതായ ആ വാക്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തെ വിട്ടുപേക്ഷിച്ചിട്ട് ദൈവനമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ശരണപ്പെടുന്നുവെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായ കാര്യം. ഈ 6 പറഞ്ഞതായ കാര്യം, 1 സഹോദര സ്നേഹത്തെ പറ്റി പറഞ്ഞു, 2 അതിഥി സൽക്കാരത്തെ പറ്റി പറഞ്ഞു, 3 തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതിയെ പറ്റി പറഞ്ഞു, 4 വിവാഹ ജീവിതത്തിലെ വിശുദ്ധിയും വിശ്വസ്തതയും പറഞ്ഞു, 5 ധനാസക്തി ഇല്ലായ്മ പറഞ്ഞു, അവസാനം നമുക്ക് അതിൽ നിന്നൊന്ന് ചേർത്ത് പറയാവുന്ന ജീവിത സംതൃപ്തി. ഇതെല്ലാം ചെയ്യുമ്പോഴേ ദൈവം നമുക്ക് തുണയാണ്, മനുഷ്യൻ എന്നോടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു സംതൃപ്തി ധൈര്യത്തോടെ പറയാൻ, ഇപ്പോഴും ധൈര്യം നമുക്ക് കിട്ടുന്ന എപ്പോഴാ? സംതൃപ്തി ഉള്ളപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ആ ജീവിത സംതൃപ്തി എന്നിവയും അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ റിമെമ്പർ ദോസ് ഹു റൂൾ ഓവർ യു എന്നൊരാശയമാണ് 7:17 വാക്യങ്ങളിൽ വായിക്കുന്നത്. വായിച്ചാട്ടെ 7:17.
നിങ്ങളോട് ദൈവവചന പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനുമയം തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാസന്റെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം ക്രിസ്തുമന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടം നീതിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അത് അവർ ഞെരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല.
ഓക്കെ, ഇവിടെ പറയുന്നത് ഞാൻ അതാ പറഞ്ഞത് നമ്മളെ ഭരിക്കുന്നവരെയോ അവരോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിനിടയ്ക്ക് ആത്മീയ നേതൃത്വം നൽകുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി യേശു ക്രിസ്തുവിന്റെ യാഗത്തെ പറ്റിയും സ്തോത്രയാഗത്തെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. അപ്പോഴ് ഈ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ആശയം മാറി. ഏഴ് മുതലുള്ള വാക്യങ്ങൾ വന്നപ്പോഴത്തേന് പരസ്പര ബന്ധമില്ലെന്ന് ഒരു വിഷയം നമുക്ക് തോന്നിയേക്കാം. ഒരു പുതിയ വിഷയം ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങുക. ഇവിടെ പറയുന്നത് ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. നമ്മളെപ്പോഴും ഓർപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്നുള്ള കാര്യം. അത് ഞാൻ നേരത്തെ വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കണമെന്നും അവരുടെ ജീവാവസാനത്തെ ഓർക്കണം, ജീവാവസാനത്തെ ഓർത്തിട്ട് അവരുടെ വിശ്വാസം അനുകരിക്കണം, അവർ നമുക്ക് മാതൃകയായി തീരണം, അതിനുവേണ്ടിയാണ്. അത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാടുന്നതന്ന നാം ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച സാധന്മാരെ ഓർക്കണം പ്രാർത്ഥന കുർബാനകളിൽ നാം എന്ന കുക്കിലി അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ, അല്ലെങ്കിൽ കുർബാനയുടെ ഏകദേശം പൂർത്തീകരണ ഭാഗത്ത് നമ്മൾ ചൊല്ലിയിട്ട കുക്കിലിയാൻ തുടങ്ങുന്നത്. എന്നിട്ടാണ് മാതാവിനെയും പരിശുദ്ധന്മാരെയും ബാക്കി എല്ലാവരെയും ഓർക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ദൈവവചനമാകട്ടെ, ഈ എക്സോർട്ടേഷൻ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ മുഴുവൻ ദൈവവചനമാണെന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോഴ് അവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്ന് പറയുക. എന്നിട്ട് എട്ടാം വാക്യത്തിൽ പറയുന്നതായ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. അവര് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുവെങ്കിലും അവരുടെ ഓർമ്മ സജീവമാണ്. അതുകൊണ്ട് മരിച്ചുപോയ നമ്മളുടെ എല്ലാവരെയും ഓർത്ത് അവരുടെ പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് കേട്ടോ. പെരുന്നാളിന്റെ അന്ന് വെടിക്കെട്ടിനും ചെണ്ടമേളത്തിനും അല്ല പ്രാധാന്യം, ഗീവർഗീസ് അതാടെയും മാർത്തോമാസ്ലിഗയുടെയും ജീവിതത്തിനാണ് പ്രാധാന്യം. വെടിക്കെട്ടും ചെണ്ടമേളവും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഒരുമാതിരി ജാതികളുടെ ഒരു രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. അത് പാടില്ലാത്തതായ ഒരു കാര്യമാണ്. നമ്മൾ ഈ എല്ലാ തിന്മകളിലേക്കും പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ കത്തോലിക്കരുടെ വളരെ പ്രശസ്തമായ ഒരു ദൈവാലയമാണ് കൊരട്ടി. കൊരട്ടി എന്ന് പറയുന്നത് തൃശ്ശൂർ അടുത്തുള്ള സ്ഥലം. കൊരട്ടി മുത്തി ദൈവമാതാവിന്റെ നാമത്തിലുള്ള ദൈവാലയമാണ്. പക്ഷെ അവിടെ കൊരട്ടി മുത്തിയുടെ പരിപാടി എന്ന് പറഞ്ഞാല് അവിടെ അവിടെ ഹൈന്ദവരാ ഏറ്റെടുത്ത് നടത്തുന്നത്. അതിനകത്ത് തെയ്യവും പിന്നെ ഈ ഹൈന്ദവരുടെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ നമ്മള് ഇൻഡിജിനൈസേഷന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നു എന്നൊക്കെയാ നമ്മൾ പറയുന്നത്. അങ്ങോട്ട് കൂടിപ്പോകുന്നു അല്ലാതെ എന്ന് പറയുമ്പോ നമ്മൾ വെറും കോമാളി വേഷം കെട്ടിപ്പോവുകയാണ്. എന്തിനു, ആർക്ക് വേണ്ടി, അതാ ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു പോവുക, ആ ബലഹീനദാസൻ നിന്റെ അറിവിനാൽ നശിച്ചു പോവാൻ ഇടവരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ആവശ്യമില്ലാത്തതിന് മുഴുവൻ തപ്പെ കൈവെക്കുന്നതെല്ലാം നമുക്കിഷ്ടമാണ്. അതെല്ലാം മാറേണ്ടിയിരിക്കുന്നു. അത് ചെറിയ അളവിൽ ആരംഭിക്കുന്നതാണ്, അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഒരു പരിപാടിയാണ് ചെമ്പെടുപ്പ്. അവിടെ എടുത്തായാലും പിന്നെ പുതുപ്പള്ളിയിലും ചന്ദനപ്പള്ളിയിലും ഒക്കെ ചെമ്പെടുത്തെന്ന് പറഞ്ഞപ്പം ഗീവർഗീസ് നാമത്തിലുള്ള എല്ലാ പള്ളിയിലും ചെമ്പെടുക്കാൻ പോവുക, അതിനാ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആവശ്യമില്ലാത്ത അനാചാരങ്ങൾ കുറെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചച്ചന്മാരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു മേഖലയും കൂടിയാണ്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല നമ്മളോട്, നമുക്ക് അതിന്റെ പെരുന്നാളിന്റെ അന്ന് പ്രസക്തമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർക്കുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്യണം. ചെമ്പെടുക്കാനല്ല, അതിനപ്പുറമായിട്ട് ഗീവർഗീസ് അതാ ആർക്കു വേണ്ടി മരിച്ചു, ആ ക്രിസ്തുവിന് വേണ്ടി നീ മരിക്കണം കുഞ്ഞെ, ജീവിതം സമർപ്പിക്കണമെന്നുള്ള ബോധ്യവും ബോധനവും വേണം നൽകാൻ. അല്ലാതെ കള്ളും കുടിച്ച് ചിറാസ നടത്താനായിട്ടല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കാലവിധേയനല്ലാത്ത ഒരു യേശുവിനെ പറ്റി പറയുക. ഈ മാനുഷികമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ മൺമറഞ്ഞു പോവുക, എന്നാൽ മാറ്റമില്ലാത്തവനായ ക്രിസ്തുവാണ് നമുക്കുള്ളത്. നമ്മുടെ വിശ്വാസവും പ്രത്യാശ ക്രിസ്തുവിലാണ്. അവിടുത്തെ സ്നേഹവും ജ്ഞാനവും ശക്തിയും എല്ലാം നിത്യമാണെന്നുള്ളൊരു ആശയം ഇവിടെ നൽകുന്നുണ്ട്. അവൻ പുരോഹിതനും പ്രവാചകനും രാജാവുമായി എന്നേക്കും വാഴുന്നു. അവിടുന്ന് തലമുറ തലമുറയെ നമ്മുടെ സങ്കേതമാകുന്നു. നമ്മൾ ഇത് പാട്ടായിട്ട് പാടാറുണ്ടല്ലോ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ, നമ്മൾ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യൻ അല്ലവൻ. അതാണ് നമ്മൾ പാടുന്ന എട്ടാം വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നുള്ളത്. ഒൻപതാം വാക്യത്തിൽ പറയുന്നത്, വിവിധങ്ങളും അനന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല. നോക്കിയേ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഈ ഇപ്പം അനാചാരങ്ങളെ പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനിരുന്ന് അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അത് തന്നെയല്ലേ ഈ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത്, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഈ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിലല്ല, കൃപ, ദൈവത്തിന്റെ കൃപയെ പറ്റി ഓർക്കണം. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണമെന്നുള്ളതാ, ലോയൽറ്റി ടു ഓർത്തഡോക്സ് ഡോക്ട്രിൻ ആൻഡ് വർഷിപ്പ് എന്നുള്ളതാ കേട്ടോ. അപ്പൊ അതിനോടാ നമുക്ക് വിധേയത്വം ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം ഓർപ്പിക്കുക. ഈ യഹൂദന്മാർക്ക് ലേവ്യ പുസ്തകം 12 അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വർജനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ യവനന്മാരും ചിലർക്കും ഭക്ഷ്യ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലേഖകർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവും അവിടുത്തെ പ്രബോധനവും മാറ്റമില്ലാത്തതാകിയാൽ വേറെ പ്രബോധനങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള വിവേചനം നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കാനായിട്ട് ഉതകുന്നതൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും കൃപയാണെന്ന് പറയുക. അത് അതിന് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അവിടെ ഉണ്ടാകേണ്ടത്. യുക്കാറിസ്റ്റിയ എന്ന് പറയുന്നത് കേട്ടോ, യുക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ശക്തമാക്കുന്നതാണ് യുക്കറിസ്റ്റ് എന്നുള്ളത് ഓർക്കണം. അതാണ് അത് ആ ഒരു ആരാധനയിലേക്ക് വരണമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് എന്ന് പറയുന്നത്. പത്താമത്തെ വാക്യത്തിൽ, കൂടാരങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരം, പത്താം വാക്യത്തെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. നമുക്കൊരു ബലിപീഠമുണ്ട്, എന്നാൽ കൂടാര ശുശ്രൂഷകർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ അവകാശമില്ല. ഈ ബലിപീഠം ഏതാ? കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോഴ് ബലിയെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന വാക്യങ്ങൾ ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്ന കാര്യമാണ്. അപ്പൊ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട ബലി വിശുദ്ധ കുർബാന അനുഷ്ഠാനത്തിൽ കൂടി വിശ്വാസികൾക്ക് ഒരു ഒരു പ്രസന്റ് ടെൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വർത്തമാനകാല അനുഭവമായിട്ട് എക്സ്പീരിയൻസ് പ്രസന്റ് എക്സ്പീരിയൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. 4:14 7:1 ഒക്കെ ഇത് ശക്തമായിട്ട് പറഞ്ഞതാ, നമുക്കൊരു മഹാപുരോഹിതനുണ്ട് എന്ന് പറഞ്ഞതാ. നിത്യമായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു ബലിപീഠവും നമുക്കുണ്ട്, മഹാപുരോഹിതൻ മാത്രമല്ല അവനൊരു ബലിപീഠം കൂടെ ഉണ്ട്. അപ്പോഴ് എന്നേക്കുമായി ഒരിക്കൽ സംഭവിച്ച കുരിശുമരണവും പിന്നെ അനുഷ്ഠിക്കപ്പെടുന്ന അതിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കുന്ന വിശുദ്ധ കുർബാനയും അത് വേർതിരിച്ച് ചിന്തിക്കാവുന്ന കാര്യമല്ല എന്ന് നമ്മളിവിടെ കാണുക. ആ യാഗപീഠം അതാ വിശുദ്ധ കുർബാനയിലൂടെ അതിന്റെ ടേസ്റ്റാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂടാര ശുശ്രൂഷകർക്ക് ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്നുള്ളത് ഒരുപക്ഷെ യഹൂദന്മാരെയോ അവിശ്വാസികളെയോ എല്ലാം ഉദ്ദേശിച്ച് പറഞ്ഞേക്കുന്ന കാര്യമാകാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ കൃത്യമായ വിശദീകരണം അവിടെ ലഭ്യമല്ല. 11 പറയുന്നതായ കാര്യം, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഈ ഡേ ഓഫ് അറ്റോൺമെന്റിനെ പറ്റി പറഞ്ഞ ലേവ്യ പുസ്തകം 16 വിശദമായിട്ട് നമ്മൾ പഠിച്ചതായ കാര്യമാണ്. പാപപരിഹാര ദിവസം മൃഗത്തെ കൂടാരവാതിൽക്കൽ വെച്ച് കൊല്ലുകയും അതിന്റെ രക്തം എന്നാ ചെയ്യും, ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിന്മേൽ തളിക്കുകയും മേഴ്സി സീറ്റിൽ തളിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ മൃഗത്തിന്റെ ശരീരം എന്നാ, ഈ മൃഗത്തിന്റെ ശരീരം ദഹിപ്പിക്കുന്നത് കൂടാരത്തിന് പുറത്തു വെച്ച. ലേവ്യ പുസ്തകം 16:27 നമ്മൾ കാണുന്നുണ്ട്. വായിക്കാവോ?
പ്രായശ്ചിത്തം കഴിച്ചവരെ രക്തം കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റിനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. അവയുടെ മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം.
അപ്പൊ അതിനെ ദഹിപ്പിക്കാൻ ഉടലും ചാണകം ഉൾപ്പെടെ എല്ലാം ദഹിപ്പിച്ചു കളയുന്നത് കൂടാരത്തിന് പുറത്തു വെച്ച. അപ്പോ യേശു ക്രിസ്തുവും ഈ ബലി അർപ്പിച്ചത് കൂടാരത്തിന് പുറത്തു വെച്ച കേട്ടോ. യേശു ക്രിസ്തുവും ബലിയർപ്പണം നടന്നത് മത്തായിയുടെ സുവിശേഷം 21:39 വാക്യത്തില് ഉപമ പറയുമ്പോള് യഥാർത്ഥ മകൻ വന്നു കഴിയുമ്പോ അത്രയും നാളും പാട്ടത്തിന് ഏൽപ്പിച്ചിരുന്ന ആൾക്കാർ ഈ മകനെ പിടിച്ച് തോട്ടത്തിന് വെളിയിൽ വെച്ച് കൊന്നുകളയുന്നതായിട്ട് പറയുന്നുണ്ട് മത്തായി 21:39. അതുകൂടാതെ യോഹന്നാൻ 19:20 നഗരത്തിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ നഗരത്തിന് പുറത്താണ് ഗോൽഗോഥ എന്ന സ്ഥലം എന്നൊരു സൂചന നമുക്ക് യോഹന്നാൻ 19:20 കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വായിക്കേണ്ടതായ ഒരു ഭാഗം, അധികം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വേദഭാഗവും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വേദഭാഗമായതുകൊണ്ട് അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കാം. വെളിപാട് പുസ്തകം 14:18 മുതലുള്ള വാക്യം വായിച്ചേ. വെളിപാട് പുസ്തകം 14:18 മുതലുള്ള വാക്യം.
തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നത് കൊണ്ട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഴുത്തിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി മരി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കനിട്ടു, ചക്ക നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി.
ഇത് യേശുക്രിസ്തുവിന്റെ ആ പീഡാനുഭവത്തെയും പീഡാസഹനത്തെയും യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറയുന്നതായ ഒരു ദർശനമാണ്. ഇത് അതിനുശേഷം സംഭവിക്കുന്നതാണെങ്കിലും അതെല്ലാം ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ കാര്യമാണല്ലോ. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ യേശുക്രിസ്തുവിനെ ആ മുന്തിരിക്കുല, താൻ എന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞത് ഈ മുന്തിരി നമുക്ക് വേണ്ടി ഇനി ചക്കിലിട്ട് ആട്ടാനായിട്ട് പോവുകയാണ്. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. എന്താ ദൈവകോപം? മനുഷ്യരോടുള്ള ദൈവകോപം. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നഗരത്തിന് പുറത്തു വെച്ചാണ് നടന്നത്. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം നമ്മൾ കാണുന്നു. കുതിരകളുടെ കടിവാളങ്ങൾ എന്ന് പറയുന്നത് അന്ന് നിയന്ത്രിച്ചിരുന്ന കുതിര എന്ന് പറയുന്നത് അന്നത്തെ സംവിധാനത്തെയൊക്കെ, മത സംവിധാനത്തെയൊക്കെ നിയന്ത്രിച്ചിരുന്ന കടിവാളങ്ങൾ എന്ന് പറയുന്നത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അടങ്ങുന്ന അന്നത്തെ സമൂഹത്തിന്റെ കോറിൽ ജീവിച്ചിരുന്ന അവരുടെ അവരെ ഒക്കെ അതിൽ മൂടിക്കളഞ്ഞു എന്നൊരർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. പോട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ. ചക്ക് ദൈവകോപത്തിന്റെ വിലയിൽ ചക്ക് പുറത്തു വെച്ച്, നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. അപ്പൊ അത് യേശുക്രിസ്തു സഹിച്ച അപമാനത്തിന്റെ പാരമ്യതയാണ്. ക്രിസ്തുവിന്റെ നാമം ധരിച്ചിരിക്കുന്നവരായ നമ്മളും അതുകൊണ്ട് ഈ അപമാനം ഒരുപക്ഷെ സഹിക്കാനായിട്ട് തയ്യാറാകണം എന്നൊരാഹ്വാനം ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ 12-ാം വാക്യത്തിൽ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അവിടെ വീണ്ടും അത് ഉറപ്പിച്ചു പറയുക. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക, നമ്മളോട് എന്നിട്ട് ഉറപ്പിക്കുക. അവൻ അങ്ങനെ ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ നിന്ന നമ്മൾ ചുമക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രഘോഷകന്മാരെല്ലാം പറയുന്ന ഒരു നിന്നെ ചുമക്കണ്ട, അല്ല അടി മുഴുവൻ കർത്താവ് കൊണ്ടു, ഇപ്പം ജയോത്സവമായിട്ട് അവനെ ഇട്ടേക്കു, അത് കാരണം ഇതൊന്നും ചുമക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അവൻ ചുമന്നു കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ പിശാച പഠിപ്പിക്കുന്നത്. പൈശാചിക ചിന്ത ഉള്ളിലുള്ളവനും യാതൊരു ബോധമില്ലാത്തവനും ആയി പഠിപ്പിക്കുന്നത്. പോട്ടെ, ഞാൻ അതിലേക്ക് പോയാൽ എന്റെ രക്തം തിളയ്ക്കും, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറയുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം ഈ സ്തോത്ര ബലി അർപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയല്ല. നമ്മൾ ഈ നഗരത്തിന് പുറത്തേക്ക് പോവുക, നമ്മൾ സ്തോത്ര ബലി അർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ 119-ാം സങ്കീർത്തനം 54-ാം വാക്യം വായിച്ചേ.
ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാവുന്നു.
വീട്ടിൽ എഴുതി വെക്കേണ്ട ഒരു വാക്യ കേട്ടോ. സ്വന്തമായിട്ട് 1 കോടി രൂപ മുടക്കി ഉണ്ടാക്കുന്ന വീട്ടിലാണെങ്കിലും എഴുതി വെക്കണം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, ഇത് ശാശ്വതമല്ല എന്നും നമ്മൾ വൈകിട്ട് പാട്ടുപാടും. ഈ ലോകം ശാശ്വതമല്ല, അക്കരയാണ് എന്റെ ശാശ്വത നാടെന്നൊക്കെ പാടും. പിന്നെ വിശ്വാസ ജീവിത പടകിൽ യാത്ര ചെയ്യുക എന്ന് പറയും. എന്നിട്ട് ആധാരം മുഴുവൻ നമ്മുടെ പേരിൽ പേരിക്കൂട്ടാനായിട്ടുള്ള ശ്രമമാണ് ജീവിതം മുഴുവൻ. എന്നിട്ടോ 50-60 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചത്തുപോയി കഴിയുമ്പം നമ്മുടെ അടുത്ത തലമുറയുടെ പേരിലാകും ആധാരം. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല, ഗവൺമെന്റ് ഏറ്റെടുക്കും. അല്ലെങ്കിൽ ഈ അമേരിക്കയിലെ കാര്യം പറഞ്ഞ പട്ടിയുടെയും പൂച്ചയുടെയും പേരിലാകും വിൽപത്രം. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് ജീവിതം മുഴുവൻ. അതുകൊണ്ട് ഞാൻ പരദേശിയായി പാർക്കുക, നഗരത്തിന് പുറത്തേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന വീട്ടിൽ അത് എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇതിനപ്പുറമായിട്ട് ഈ നിത്യതയെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങണം. ഓർത്തഡോക്സുകാർ ചിന്തിച്ചു തുടങ്ങാൻ സമയമായി, സമയം കഴിഞ്ഞു, കർത്താവ് വരാറായി. നീ എന്ന് ചിന്തിച്ചു തുടങ്ങുമെന്ന് എനിക്കറിയാൻ മേല. അപ്പൊ ഇവിടെ എങ്ങനെങ്കിലും ചിലരുടെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവുകയല്ലെന്നുള്ള രീതിയിലാണ് പരിപാടി മുഴുവൻ. 80 അപ്പച്ചനും കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഒരു 2000 കൂടി ഇവിടെ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് കയ്യിലിരിപ്പ് മുഴുവൻ. അതുകൊണ്ട് അതൊക്കെ മാറണം എന്ന് കൃത്യമായിട്ട് ഇവിടെ ഉറപ്പിക്കുകയാണ്. ദൈവാത്മാവ് ഉള്ളിൽ വരുമ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതിരപ്പരം തന്നെ സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാം. എന്തുകൊണ്ട് സ്തോത്രയായി? ഈ നമ്മൾ കുർബാനയിൽ എന്താ ചെയ്യുന്നത്? ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്നാ പറയുന്നത്. ലേവ്യാ പുസ്തകം 7:12 മുതൽ വായിച്ച്, ലേവ്യാ പുസ്തകം 7:12 മുതൽ.
അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമായ സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. ആ
എല്ലാ അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പുളിച്ച മാവ് കൊണ്ട് നമ്മൾ അർപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. ദൈവ പോസിറ്റീവായിട്ട് ആ പുളിപ്പിനെ എടുത്തുകൊണ്ട് അത് ആ പുളിപ്പ് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കുക. ആ സ്തോത്രയാഗം നമ്മൾ അർപ്പിക്കുന്നത് ആർക്കെങ്കിലും അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞോണം. ലേവ്യ പുസ്തകം 7:12 മുതലുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ക്രിസ്തു പറയുന്നുണ്ട്, പിണ്ടം മുഴുവൻ പുളിപ്പുള്ളതായി തീരും. പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചോളം നെഗറ്റീവ് മീനിങ്ങിൽ പറയുന്നുണ്ട്. പക്ഷെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ എടുത്തു വെച്ച പുളിച്ച മാവിനോട് സദൃശ്യം. അത് പിണ്ടം മുഴുവനെയും പുളിപ്പിക്കുന്നുവല്ലോ. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് പോസിറ്റീവായിട്ട് സദൃശ്യമായിട്ട് എടുത്തിട്ടുള്ളതും കൂടെ കൊണ്ടാണ്. അപ്പൊ അവിടെ അർപ്പിക്കുന്നത് എന്താ? ഈ അപ്പം കൊണ്ട് സ്തോത്രത്തിന്റെ അപ്പമാണ്, സ്തോത്രയാഗം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്തോത്രയാഗമായിട്ട് തീരുന്നത്. ഇതൊക്കെ ബോധ്യം വേണം കേട്ടോ. അല്ലാതെ സ്തോത്രം 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 എന്ന് പറയുന്ന അല്ല സ്തോത്രയാഗം, അത് സൂത്രമാണ്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്നത് സ്തോത്രയാഗമാണ്. നിൻസ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ. അതാ നമ്മുടെ ആഗ്രഹം, ഓർത്തഡോക്സുകാരുടെ ആഗ്രഹം അതാ. എപ്പോഴും സ്തുതിയും സ്തോത്രം, അത് നിർത്തിപ്പോകരുതെന്നാ. ഇടയ്ക്ക് പുട്ടിനടയ്ക്ക് തേങ്ങാപ്പീരിടുന്ന പോലെ സ്തോത്രം 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 എന്ന് പറയാനായിട്ടല്ല, മറ്റുള്ളവരുടെ കണ്ണിപ്പുടി ഇടാനായിട്ടല്ല, നമ്മുടെ ജീവിതം തന്നെ സ്തോത്രമായിട്ട് തീരണം. അത് സ്തോത്ര അതാ യുക്കാരിസ്റ്റിയ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ വാക്കിന്റെ അർത്ഥവും സ്തോത്ര ബലി എന്ന് തന്നെ അർത്ഥം. യുക്കാരിസ്റ്റിയ എന്നുള്ളത് ഞാൻ മുമ്പേ ഒന്ന് പരാമർശിച്ചായിരുന്നു, അതിന്റെ അർത്ഥവും സ്തോത്ര ബലി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം വിശുദ്ധ കുർബാനയിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ. 7 നമ്മൾ വായിക്കുന്നത് അതിനകത്തൊട്ട് മുമ്പ് പറയുന്നത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയാ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക, ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്മ ചെയ്ത് കൂട്ടായ്മ കാണിച്ച സ്നേഹത്തിൽ വേണം ഓരോ ആരാധനാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ ആ സ്നേഹബന്ധത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണം. അങ്ങനെ നല്ല ഇടവകകളായിട്ട് നമ്മുടെ ഇടവകൾ മാറണമെന്നുള്ളതാണ്. 17 വാക്യത്തിൽ പറയുന്ന കാര്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല എനിക്കിവിടെ പറയാനുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പല ഇടവകളിലെയും വൈദികരെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. അമ്മാമ്മമാരെല്ലാം മെഡിക്കുമാരാ, ഒത്തിരി പേരുണ്ട് അമ്മാമ്മമാര്, അച്ഛന്മാരെ നൂലയിൽ ഇട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുന്നവര്. അമ്മാമ്മമാരൊന്നും മോശമൊന്നുമല്ല. ഇത് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഇത് ഈ വൈദികരായിട്ട് വരുന്ന ആൾക്കാര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ നേതൃത്വം വരുന്ന അവർക്ക് ഈ തെറ്റുണ്ട്, തിന്മയുണ്ട്, തിന്മയുണ്ട്, തീർച്ചയായിട്ടും തിന്മയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആരാ അധികാരം തന്നിരിക്കുന്നത് അവരെ പബ്ലിക്കായിട്ട് വിധിക്കാൻ? പബ്ലിക്കായിട്ട് വിധിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്? അത് ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് അവർക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ആ അച്ഛനോടുള്ള തെറ്റ് അച്ഛനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അച്ഛനെ ഏതാ അച്ഛനല്ല മെത്രാച്ചനാന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്താൽ അത് ബോധ്യപ്പെടുത്തണം. പക്ഷെ അതിനുള്ള ചില രീതികളുണ്ട്, അതിനുള്ള ചില രീതികളുണ്ട്, അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് ഈ ഇവിടെ കൃത്യമായിട്ട് ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുക. അപ്പൊ നമുക്കൊരു കുർബാന അർപ്പിച്ചു തരുമ്പോ അല്ലെങ്കിൽ കുർബാന പടിഞ്ഞാട്ട് എടുക്കുമ്പോൾ നമ്മുടെ മുഖം കാണുമ്പം അച്ഛനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ആളിനുണ്ടാകുന്ന ഇതന്നായിരിക്കും, അല്ലെങ്കിൽ താഴെ നിന്ന് കണ്ണുരുട്ടുക, ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അച്ഛൻ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, അച്ഛൻ വന്ന് ഇതൊക്കെ നടത്തിയിട്ട് അങ്ങ് പോയാൽ മതി, ഞങ്ങൾ ബാക്കിയൊക്കെ നടത്തിക്കോളാം എന്നുള്ളൊരു മെന്റാലിറ്റി മാറണം നമ്മുടെ. അത് മാറിയേ പറ്റൂ. അത് മാറുന്നിടത്താണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്, ഇല്ലാത്തടത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗ്രത. കാരണം ഒരിടവക ഒരു വൈദികനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആത്മാക്കളുടെ കാര്യം ആ വൈദികനോടാ ദൈവം ചോദിക്കുന്നത്. തിരുമേനി ചോദിക്കാതൊരു കാര്യം, പക്ഷെ ദൈവം തമ്പുരാൻ ചോദിക്കും. അദ്ദേഹമാണ് ഇത്രയും ആത്മാക്കളെ വേണ്ടി ജാഗരിക്കുന്ന ആള്. അപ്പൊ അദ്ദേഹത്തിന് അത് സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവി. അത് ആ സന്തോഷത്തോടെ ചെയ്യുവാൻ നിങ്ങൾ ഇടവരുത്തണം. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല എന്ന് ദൈവവചനോട് കൃത്യമായിട്ട് പറയുക. അതുകൊണ്ട് ഈ 7 മുതൽ 17 വരെ വാക്യങ്ങളിൽ റിമെമ്പർ ദോസ് ഹു റൂൾ ഓവർ യു എന്നുള്ള, അതുപോലെ തന്നെ ലോയൽറ്റി ടു ഓർത്തഡോക്സ് ഡോക്ട്രിൻ ആൻഡ് വർഷിപ്പ് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നതായ കാര്യം. അവസാനത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം, 18 മുതലുള്ള വാക്യങ്ങളിൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതും കൂടി പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ.
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിനും നല്ലവരായി നടപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള മുഖാന്തരം തമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഈ പ്രബോധനവാക്യം പുറത്തുകൊണ്ടു എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരൻ തിമോത്തിയോസ് തടവിൽ നിന്നിറങ്ങി എന്ന അറിവിൽ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശ്വന്മാർക്കും വന്ദനം ചൊല്ലുകയും ഇതെന്നേക്കാൾ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ.
18 മുതലുള്ള വാക്യങ്ങളില് അപേക്ഷയും അനുഗ്രഹ ആശിസ്സുമാണ്. അവരോട് പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു, അതിനുശേഷം അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇബ്രായ ലേഖനം അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥന ആവശ്യപ്പെടുക. 18-19 വാക്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. അപ്പൊ ഒരു സ്വയം അദ്ദേഹം പിന്നെ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ സ്വയം അദ്ദേഹം സമർത്ഥിക്കുകയാണ്, ഞങ്ങള് നല്ലവരായിട്ട് നടക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, നല്ല മനസാക്ഷി ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുക. പൗലോസിന്റെ പല കത്തുകളിലും ഇതേ വിധത്തില് വിശ്വാസികളുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നാം അന്യോന്യം കടപ്പെട്ടവരാ. നിങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവരെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ജീവാൻ ഇടവരുത്തുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്ര പേര്, എന്നെ കേൾക്കുന്ന എത്ര പേര് ഇന്ന് വരെ നിങ്ങളുടെ അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന തിരുമേനിമാരെ ഓർത്ത്, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇനി മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. FAC ലേഖനം 6:19 വാക്യം എന്ന് വായിച്ചേ. FAC 6:19.
ഞാൻ ചങ്ങല ധരിച്ച് പരാപതിയായി ചോദിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിച്ചു.
ഒരു പ്രാർത്ഥന പ്രസംഗിക്കുമ്പോൾ പോലും പ്രാർത്ഥന പൗലോസ്യം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്നുള്ളൊരു കാര്യമാണ് 19-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്. ഈ അതിനെപ്പറ്റിയുള്ളൊരു പഠനം, ലേഖനകർത്താവിന് എന്തോ അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു പക്ഷെ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു അസ്വാസ്ഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അസ്വാസ്ഥ്യത്തിലായിരുന്നത് കൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കുവിനെന്ന് ആവശ്യപ്പെടുന്നതെന്നൊരു പഠനം ഉണ്ട്. അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. 20-ാം വാക്യത്തിൽ പറയുന്ന നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ജീവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം, ആമേൻ എന്നാണ് 20-21 വാക്യങ്ങൾ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, സമാധാനത്തിന്റെ ദൈവം, എന്നൊക്കെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു അനുഗ്രഹാശിസ് അവിടെ നൽകുക. ഈ അവസാനത്തെ ശത്രുവായ മരണത്തെയും കീഴ്പ്പെടുത്തി ദൈവം വിജയം വരിച്ചു എന്നതാണ് നമ്മുടെ പ്രത്യാശയും ധൈര്യവും എന്നൊക്കെ ഈ എബ്രായ ലേഖനകർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ദൈവശാസ്ത്രപരമായി തിയോളജിക്കലായിട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോഴ കടക്കുന്നില്ല. ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽ വെക്കാം. അവിടുന്ന് ശ്രേഷ്ഠ ഇടയനാണ്, ഇടയശ്രേഷ്ഠനാണെന്നാ പറയുന്നത്. യേശുക്രിസ്തു സ്വയം പറഞ്ഞത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യോഹന്നാൻ 10:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനം നൽകുന്നു എന്നുള്ള കാര്യം. നല്ല ഇടയൻ, അതുപോലെ തന്നെ വലിയ ഇടയൻ, എബ്രായ ലേഖനം 13:20 വാക്യത്തിൽ വലിയ ഇടയൻ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ മുഖ്യട അല്ലെങ്കിൽ ഇടയശ്രേഷ്ഠൻ എന്ന് 1 പത്രോസ് 5:4 വാക്യത്തില് യേശുക്രിസ്തുവിനെ പറ്റി ഇടയശ്രേഷ്ഠൻ, അങ്ങനെ നല്ല ഇടയൻ, വലിയ ഇടയൻ, ഇടയശ്രേഷ്ഠൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ യേശുവിന് മാത്രം യോജിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ എന്ന് നമ്മൾ പഠിക്കുന്ന വാക്യത്തില് അതിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ സ്വന്തം രക്തത്താല് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഞാൻ നേരത്തെ പഠിപ്പിച്ചതായ കാര്യമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:31-34 വാക്യങ്ങളില് പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി 26:28 നിത്യമായ ഉടമ്പടി എന്ന് പറയുന്നുണ്ട്. മോശയുടെ കാലത്തെ ഉടമ്പടി താൽക്കാലികമായിരുന്നു, എന്നാൽ നിത്യപുരോഹിതനായ യേശു ക്രിസ്തു മൂലം സ്ഥാപിതമായത് നിത്യമായ ഉടമ്പടിയാണ്. അവിടുത്തെ രക്തം യാഗമായിട്ട് അങ്ങനെ അവൻ അർപ്പിച്ചു എന്നുള്ളത് പറയുകയാണ്. ഇവിടെ പ്രാർത്ഥനാ വിഷയം പറയുന്നുണ്ട്, അവൻ യഥാസ്ഥാനപ്പെടുത്തട്ടെ, എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്നാ പറയുന്നത്. അപ്പോ ഈ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നുള്ള ഈ പദം പൗലൂസിന്റെയും ലേഖനങ്ങളില് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഗലാത്യർ 6:1, 2 കൊരിന്ത്യർ 13:9, 1 തെസ്സലോനിക്കർ 3:10 ഇവിടെയെല്ലാം ഈ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനകർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇത് വായിക്കുന്നവരുടെ, അനുവാചകരുടെ ക്രിസ്തീയ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും കുറവായിട്ടുള്ളത് ദൈവം പരിഹരിക്കട്ടെ എന്നൊരു ആശംസയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രാർത്ഥന സമാപിക്കുന്നത് സ്തുതിവചനത്തോടു കൂടിയാണ്. ദൈവത്തിനും യേശു ക്രിസ്തുവിനും മഹത്വം നൽകുന്നതായിട്ട് പറയുക, എന്നേക്കും മഹത്വം, ആമേൻ. വെളിപാട് പുസ്തകം 5:12 വാക്യത്തിലും ആ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഇനിയും അവസാനത്തെ വാക്കുകൾ ഒക്കെയാണ് ലേഖനം ഹ്രസ്വമാണെന്ന് സൂചിപ്പിക്കുക. 22-ാം വാക്യത്തിൽ പറയുന്നതന്നെ, സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാല് ഞാൻ വലിയ ദൈർഘ്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഇനി എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിലും പുറത്തുകൊള്ളണം എന്ന് പറയുക. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. 13 അധ്യായങ്ങളില് ചെറിയ, വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു എങ്കിൽ തന്നെയും ഒരു ചെറിയ ലേഖനം എന്ന് സൂചിപ്പിക്കാവുന്നതേ ഉള്ളൂ. സഹോദരനായ തീമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിയുവേൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും എന്ന് പറയുക. അപ്പൊ തീമോത്തിയോസുമായിട്ട് ബന്ധമുള്ള ആളാണ് ഇതെഴുതിയിരിക്കുന്നതെന്ന് വ്യക്തം. അതൊക്കെ നമ്മൾ ആദ്യമേ കണ്ട കാര്യമാണ്. ക്രിസ്തീയമായിരിക്കുന്ന ഒരാശംസയാണ് ഈ അവസാനത്തെ 24-25 വാക്കുകളിൽ പറയുന്നത്. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ. ഇതല്യക്കാർ, ഇതല്യ എന്ന് പറയുന്ന ഇറ്റലി, ഇറ്റലിക്കാര്, അതൊക്കെ നമ്മൾ ആദ്യമേ കണ്ടതാ, ഇൻട്രൊഡക്ഷൻ പഠിച്ച സമയത്ത് കണ്ടതാണ്. അടുത്ത ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകൂടെ അതിനെപ്പറ്റി വിശദമാക്കിക്കൊള്ളാം. ഇറ്റലിക്കാർ, നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ എന്ന് പറയുക. അപ്പൊ അധികാരികൾക്ക് വന്ദനം പറയുക എന്ന വാചകത്തിൽ നിന്ന് ലേഖനം സമൂഹത്തിലെ ഒരു വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന് മാത്രം വരുന്നില്ല. ഭരണാധികാരികളെ പ്രത്യേകം ബഹുമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇറ്റലിയിൽ നിന്നുള്ളവർ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ലേഖനം എഴുതിയ സ്ഥലം നമ്മൾ അതുകൊണ്ടാണ് ഇറ്റലിയാണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിർബന്ധമില്ല എന്നൊരു പഠനം കൂടിയുണ്ട്. തന്റെ സമീപത്തുള്ള ഇറ്റലിക്കാരായ വിശ്വാസികളാകാം അവർ എന്നുള്ളത്. അതുകൊണ്ട് കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്നുള്ള ആശംസ ഇവിടെ പറയുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിൽ അത് പൗലോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇതേ ആശംസ നമ്മൾ കാണുന്നുണ്ട്. ആരാധനയുടെ അന്ത്യത്തിൽ കാണുന്ന രീതിയിലുള്ള ആമേൻ എന്ന് പറഞ്ഞിട്ട് ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എബ്രായ ലേഖനത്തിലുള്ളത്. അപ്പോഴ് തീർച്ചയായിട്ടും നമുക്ക് ഇത് പഠിക്കുവാൻ ദൈവമിടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കാം. ഈ എബ്രായ ലേഖനകർത്താവ് പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനായിട്ട് ആഗ്രഹമുണ്ട്. എൻ്റെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും അവിവേകങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ നിങ്ങളും പുറത്തുകൊള്ളണം, അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സമയം പോയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത ദിവസം നമുക്ക് ഹ്രസ്വമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും പൊതുവായിട്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടോ? വ്യാഴാഴ്ച ക്ലാസ് വെച്ചാലേ,
അടുത്ത വ്യാഴാഴ്ച ക്ലാസ് വെച്ചാല് ബുദ്ധിമുട്ടില്ലെങ്കിൽ വെക്കാം.
ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ചയുടെ ഒരു ക്ലാസ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. വ്യാഴാഴ്ചക്ക് ഒരു വ്യാഴാഴ്ചക്ക്
പകരം
വെള്ളിയാഴ്ച
എങ്ങനെ വേണേ ഒരു ക്ലാസ് മതി. ഇനി ഒരു ക്ലാസ്സും കൂടെ മതി, അത് ഏത് ദിവസം വേണോ എന്ന് പറഞ്ഞാൽ മതി.
അന്ന് വ്യാഴാഴ്ച തന്നെ വെക്കാം. ആളുകളെ എല്ലാവരും അറിയിക്കാൻ പ്രയാസമായിരിക്കും. അടുത്ത വ്യാഴാഴ്ച നമുക്ക് ലാസ്റ്റ് ക്ലാസ് ആക്കാം.
ഓക്കെ, നമുക്ക് എന്നാ ഇന്ന് വേറെ പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ?
ഓ ഇല്ല, ഇന്ന് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അവസാനിപ്പിക്കാം. നല്ല
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവെ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങളോടുകൂടിയും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.